ऐसे ही आ रहे आराम किया है उसी राजा रहे मरीज अंदर करता रहे यम भूमि मिला सिंहासन इनगर ഞാൻ കണ്ടു അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. താരാഫുകൾ അതിന് ചുറ്റും നിന്ന് ഓരോ തന്നെ ആറാറ് ചെറുണ്ടായിരുന്നു. കണ്ടുകൊണ്ട് അവർ മുഖം മൂടി കണ്ടുകൊണ്ട് കാൽ മൂടി കണ്ടുകൊണ്ട് പറന്നു ഒരുത്തനോടെ ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 സർവഭൂമിയും അവന്റെ മാറ്റം കൊണ്ടേ നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർത്തിന്റെ ശബ്ദത്താൽ ഉമ്മലപ്പടികളുടെ അടിസ്ഥാനങ്ങൾ തെളിഞ്ഞ് ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആഗ്രഹങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആഗ്രഹങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഫറാഫുകളിലെ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടി കൊണ്ട ഒരു തീക്കണലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അത് എന്റെ വായിച്ച് തൊടുവിച്ചു. ഇതായിരുന്നു നിന്റെ അർഹങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരോചിച്ചു ആർ നമുക്ക് വേണ്ടി പോകൂ എന്ന് ചോദിച്ചതിന് കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയൻ ഇതാ അടിയനെ അയച്ചേണമേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ അരുളി ചെയ്ത നീ ചെന്ന ഈ ജനത്തോട് പറയേണ്ടത് നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുന്നില്ല. ഈ ജനം കണ്ണുകൊണ്ടോ കാണുകയോ ചെവികൊണ്ട് കേൾക്കുകയോ ഹൃദയങ്ങൾ ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണെ അടച്ചു കളയുകയും ചെയ്യാം. കർത്താവേ എത്രത്തോളം എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ പട്ടണങ്ങൾ നിവാസികളില്ലാതെ വീടുകൾ ആളില്ലാതെ ശൂന്യമായി ദേശം തീരെ പാഴായി പോവുകയും യഹോവ മനുഷ്യരെ ദൂരത്തെ അയച്ചിട്ട് ദേശത്തിന്റെ നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശം ഉണ്ടാവുകയും ചെയ്യുവോളം തന്നെ നേരത്തെ പറഞ്ഞു. അതിലൊരു ദശാംശം വിശേഷിച്ചാൽ അത് വീണ്ടും നാശത്തിനെതിരെ ആയിത്തീരും. എങ്കിലും കരിമരവും കരുവേലവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്ന പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. ഈശ്വരന്റെ മകനായ യോഥാമിന്റെ മകനായി രാജാവായ ആഹാസിന്റെ കാലത്ത് അരാമ്യ രാജാവായ രസീനും ജനന്ദ്രാവിന്റെ മകനായി ഇസ്രായേൽ രാജാവായ പേട്ടഹും യെരുശലേമിന്റെ നേരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു വന്ന് അതിനെ പിടിപ്പാൻ അവർക്ക് കഴിഞ്ഞുള്ളതാനും അതായ ഭ്രൂണിനോട് യോജിച്ചിരിക്കുന്ന ദാവീദ് ഗ്രൂപ്പിന് അറിയിട്ടപ്പോൾ അവന്റെ ഹൃദയം അവന്റെ ജനത്തിന്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങളും കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി. അപ്പോൾ ചെയ്യാതെ ചെയ്യുന്നാൽ നീയും നിന്റെ മനസ്സയാശൂറും അലക്കുവാന്റെ വയലിലെ പെരുവഴിക്കൽ മേളക്കളത്തിന്റെ നീർപ്പാറ്റിയുടെ അറ്റത്ത് ആഹാസിനെ ഉയർത്താൻ ചെന്നതിനോട് പറയേണ്ടത് സൂക്ഷിച്ചുകൊള്ള സമാധാനമായിരിക്കുക. പുതിയ രണ്ട മുറിപ്പുള്ള നിമിത്തം അലാമിന്റെയും ജസീന്റെയും രമല്യാവിൻ മകന്റെയും ഉപദ്രവവും തമ്മിൽ ഭയപ്പെടരുത്. നിന്റെ ധൈര്യം ക്ഷീണിച്ചു പോകുകയുമരുത്. നാം യഹൂദയുടെ നേരെ തന്നെ അതിനെ വിഷയിപ്പിച്ച് അത് മരുവിടിച്ചു കിടന്ന് കാബയിലിന്റെ മകനെ അവരുടെ രാജാവായി വാഴിക്കണം എന്ന് പറഞ്ഞു. അരാമും എഫ്രയീമും രമല്യാവിന്റെ മകനും നിന്റെ നേരെ ദുരാലോചന ചെയ്യുകൊണ്ട് ാരമല്ലിക്കുന്നു. അത് നടക്കില്ല, സാധിക്കുന്നില്ല. അരാമിനെ തല ദമ്മശത്ത്, ദമ്മശത്തിനെ തല രക്ഷയും. 65 സംവത്സരത്തിനകം എത്രയും ജനമായിരിക്കാതെണം തകർന്നുപോവും. എബ്രഹീമിനെ തല സമരിയ, സമരിക്ക് തല രമല്യാവിന്റെ മകൻ. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. യഹോവാബിന്റെ ആഹാസിനോട് നിന്റെ മനസ്സുമായ യഹോവയുടെ താഴെ പാതാളത്തിലോ നീ ഉയരത്തിലോ ഒരടയാളം ചോദിച്ചുള്ളതെന്ന് കൽപ്പിച്ചതിന് ആഹാസ് ഞാൻ ചോദിക്കുകയില്ല, യഹോവയെ പരീക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ പറഞ്ഞ ദൈവഗ്രഹമേ കേൾപ്പീൻ, മനുഷ്യരെ മോഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എന്റെ ദൈവത്തെ കൂടെ മോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും, കന്യകർഷിയായ ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ഇന്നതല്ലി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈലും തേനും കൊണ്ട് ഉപജീവിക്കും. ഇന്നതല്ലി നന്മ നീ തിരഞ്ഞെടുപ്പാൻ ബാലനെ പ്രായമാകും മുമ്പ് നീ വെറുക്കുന്ന രണ്ട് രാജാക്കന്മാരെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. യഹോവാ നിന്റെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ പിതൃഭവനത്തിന്മേലും എത്രയും യഹൂദയെ വിട്ടുപിരിഞ്ഞ നാൾ മുതൽ വന്നിട്ടില്ലാത്ത ഒരു കാലം വരുത്തും അശ്ശൂർ രാജാവിനെ തന്നെ. അന്നാളിൽ യഹോവാ മിസ്രയീമിലെ നദികളുടെ അറ്റത്തു നിന്ന് കൊതുകിനെയും അശ്ശൂർ ദേശത്തു നിന്ന് തേനീച്ചയെയും ചൂള വിട്ടി വിളിക്കും. അവയൊക്കെയും വന്ന ശൂന്യമായ താഴ്വരകളിലും പാറപ്പിളപ്പുകളിലും എല്ലാ ഉൾപ്പടപ്പുകളിലും എല്ലാ മേച്ചൽപ്പുറങ്ങളിലും പറ്റും. അന്നാൾ കർത്താവ് നദിക്ക് അക്കരെ നിന്ന് കൂലിക്ക് വാങ്ങിയ ക്ഷൗരക്കത്തി കൊണ്ട് അശ്ശൂർ രാജാവിനെ കൊണ്ട് തന്നെ തലയും കാലും ക്ഷൗരം ചെയ്യും. അതേ താരിയും കൂടെ നീക്കും. അന്നാളിൽ ഒരുത്തൻ ഒരു പശുക്കിടാവിനെയും രണ്ടാത്തിനെയും വളർത്തും. അതേ കറന്ന് കിട്ടുന്ന പാലിന്റെ പെരുപ്പം കൊണ്ട് അവൻ തൈര് തന്നെ കൊച്ച് കഴിക്കും. ിച്ചിരിക്കുന്ന ഏവരുടെ ആഹാരം തൈരും തേനും ആയിരിക്കും. എന്നാലും 1000 വെള്ളിക്കാശ് വിലയുള്ള 1000 മുമ്പുകളിലും ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ മുള്ളും പറക്കാരെയും പിടിച്ചുകിടക്കും. ദേശമൊക്കെ മുള്ളും പറക്കാരെയും പിടിച്ചു കിടക്കുന്നതിനാൽ മനുഷ്യർ അമ്പും വെള്ളിയെടുത്തുകൊണ്ട് മാത്രമേ അവിടേക്ക് ചൊല്ലുകയുള്ളൂ. തൂമ്പാകൊന്ന് കിളച്ചു വന്ന എല്ലാ മലകളിലും മുള്ളും പറക്കാരെയും പേടിച്ചിട്ടാലും പോകില്ല. അതേ കാളകളെ അഴിച്ചുവിടുവാനും ആടുകൾ ചവിട്ടിക്കളവാനും മാത്രം ഉതകും. യഹോവാവിനോട് കൽപ്പിച്ചത് ഈ ഒരു വലിയ പലയുടെ സാമാന്യ അക്ഷരത്തിൽ മഹേഷ് അലാൽ ഹാസ്ബസ് എന്ന് എഴുതുക. ഞാൻ ഇന്ത്യ പുരോഹിതനെയും യവരഖ്യാവിന്റെ മകനായ സഖരിയാവേയും എനിക്ക് വിശ്വസ്ത സാക്ഷികളാക്കി ദൃശ്യം. ഞാൻ പ്രവാചകരുടെ അടുക്കൽ തന്നെ അവൻ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. യഹോവാവിനോട് അവനെ മഹേശാലാൽ ഹാസ്ബസ് എന്ന പേർ വിളിച്ച ഈ കുട്ടിക്ക് അപ്പ അമ്മ അമ്മേനെ വിളിക്കാൻ പ്രായമാകും വരെ. ദമ്മേശത്തിലെ ധനവും ശമരിയിലെ കൊള്ളയും അശ്വ രാജാവിന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന അരുളി ചെയ്തു. പിന്നെ എന്നോട് എന്നാൽ ഈ ജനം സമാധാനത്തോടെ ഒഴിവ് നശീലോ ആ വെള്ളത്തെ നിരസിച്ച് റസീനിലും ചെറലിയാവിന്റെ മകളിലും സന്തോഷിക്കുന്നതുകൊണ്ട് അതേ കാരണത്താൽ തന്നെ ആ നദിയിലെ ബലമേറിയ പ്രതിഫലത്തെ അശ്വ രാജാവിനെ അവന്റെ സകല മാറ്റത്തിലും തന്നെ അവരുടെ മേൽ വരുത്തും. അത് അവന്റെ എല്ലാ തോടുകളിലും പൊങ്ങി അതിന്റെ എല്ലാ കുതിര കരകളെയും കഴിഞ്ഞൊഴും അത് യഹൂദയിലേക്ക് കടന്ന് കഴിഞ്ഞൊഴി കൈകളും എത്തും. അതിന്റെ വിടർന്ന അക്ഷരെ ഇമ്മാനുവേലിന്റെ ദേശത്തിന്റെ വീതിയെ മുഴുവൻ ജാതികളെ കടൽപ്പിയിൽ താഴ്ന്നു പോവുകയും സഹത ദൂരദിക്കുമായുള്ളവരെ ശ്രദ്ധിച്ചുകൊള്ളുകയും അരകെട്ടിത്തഴുകയും തകർന്നു പോവുകയും അരകെട്ടിത്തഴുകയും തകർന്നു പോവുകയും കൂടി ആലോചിച്ചു കൊള്ളുകയും അവ നിഷ്ഫലമായി തീരും. കാര്യം പറഞ്ഞുറപ്പിയും സാധ്യമുണ്ടാകില്ല. ദൈവം ഞങ്ങളോടുകൂടെ ഉണ്ട്. ബലമുള്ള കൈകൊണ്ടെന്നെ പിടിച്ചു എന്നോട് അള്ളിച്ചു ഞാൻ ഈ ജനത്തിന്റെ വഴിയിൽ നടക്കാതെ ഇരിക്കേണ്ടതിന് എനിക്ക് ഉപദേശിച്ചു തന്നെയെന്തെന്നാൽ ഈ ജനം കൂട്ടുകെട്ട് എന്ന് പറയുന്നതിലൊക്കെയും കൂട്ടുകെട്ട് എന്ന് നിങ്ങൾ പറയരുത്. അവർ ഭയപ്പെടുന്നതിന് നിങ്ങൾ ഭയപ്പെടരുത്. ശ്രമിച്ചു പോകുന്നത് സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിക്കുകയും അവൻ തന്നെ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ഭീതിയും ആയിരിക്കട്ടെ. എന്നാൽ അവനൊരു വിശുദ്ധ മണ്ണടമായിരിക്കും. എങ്കിലും സ്വാഗ്രഹത്തിന് രണ്ടിനും അവനൊരു ഇടർച്ചക്കലും പടങ്ങൾ പാറയും യേശുലെ നിവാസികൾക്ക് ഒരു കുടുക്കും കണിയും ആയിരിക്കും. പലരും അതിന്മേൽ തട്ടു വീണ് തകർന്നു പോകും. പോകുകയും കണിയിൽ കുടുങ്ങി പിടിഞ്ഞ് പിടിവെട്ടപ്പെടുകയും ചെയ്യും. സാക്ഷ്യം പൊരിഞ്ഞു വെക്കുക. എന്റെ ശിഷ്യന്മാരുടെ ഒരു ഉപദേശം മുദ്രയിട്ട് വയ്ക്കുക. ഞാനോ യാക്കോബ് ഗ്രഹത്തിന് തന്റെ മുഖം മറച്ചു കളഞ്ഞ് യഹോവയ്ക്കായി കാത്തിരിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും തിരുവനന്തപുരത്തുള്ള അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കുന്നു. എഴുത്തപ്പാടന്മാരോട് തിരക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ദക്ഷണവാദികളോടും അഴപ്പാട് ചേർത്തിനെന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനങ്ങളുടെ ദൈവത്തോടല്ലേ ചോദിക്കേണ്ടത്? ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോട് ചോദിക്കേണ്ടത്? ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവേൻ. അവർ ഈ വാക്കുപോലെ പറയുന്നില്ലെങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകില്ല. അവർ ഏറ്റവും വലഞ്ഞും വിഷന്നും ദേശത്തു കൂടി കടന്നു പോകും. അവർക്ക് വിശക്കുമ്പോൾ അവർ മുഷിഞ്ഞ് തങ്ങളുടെ രാജാവിനെയും തങ്ങളുടെ ദൈവത്തെ ശപിച്ച മുഖം മേലോട്ടിരിക്കും. അവർ ഭൂമിയിൽ നോക്കുമ്പോൾ കഷ്ടതയും അന്ധകാരവും സങ്കടവും തിമിരവും കാണും. കൂലിയിലേക്ക് അവരെ തള്ളിക്കളയും. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കില്ല. പണ്ടേ അവൻ ശബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും നിന്നത ഹീനത വരുത്തിയെങ്കിലും പിന്നെ തോവിൽ അവൻ കടൽ വഴിയായി ഏകാനക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. വീട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസുള്ളാത്തെ ദേശത്തെ പാർട്ടയുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊഴുത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ അന്വിക്കുന്നത് പോലെയും ആകുന്നു. അവനെ ചുമക്കുന്ന മുഖവും അവനെ അവന്റെ ചുമലിലെ പോലും അവനെ ബന്ധിപ്പിക്കുന്നതിന്റെ പറ്റും വിദ്യാന്റെ നാളിനെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒറ്റയോടെ ചവിട്ടി നടക്കുന്ന യോഫാവിന്റെ ചെവിപ്പൊക്കെയും രക്തം വരേണ്ട വസ്ത്രം വിറവ് പോലെ തീക്കേരിയായി തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവനെ അത്ഭുതമന്ത്രി വീരനാം ദൈവം നിത്യവിരാളെ സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിന് അവസാനം ഉണ്ടാകില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നും നേരിട്ടും അവനതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. ബാധിക്കുമോ 111-ാം സങ്കീർത്തനം. യഹോവയെ ഞാൻ നേരിടുന്ന സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ പ്രവൃത്തികൾ വലിയയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടിയവയും ആകുന്നു. അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത്. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ തന്റെ അത്ഭുതങ്ങൾക്ക് ഒരു ന്യായം ഉണ്ടാക്കിയിരിക്കുന്നു. യഹോവാക്കുകയും കരുണയുമുള്ളവൻ തന്നെ. തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അവൻ തന്റെ നിയമത്തെ നീക്കോർക്കുന്നു. ജാതികളുടെ അവകാശ ഉത്സവജനത്തിന് കൊടുത്തതിൽ തന്റെ പ്രവൃത്തികളുടെ ശക്തി അവർക്ക് പ്രസിദ്ധമായിരിക്കുന്നു. അവന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് സത്യവും ന്യായവും ആകുന്നു. അവന്റെ പ്രമാണങ്ങൾ എല്ലാം വിശ്വാസം തന്നെ. അവ എന്നെ സ്ഥിരമായിരിക്കുന്നു. അവ വിശ്വസ്തയോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. അവൻ തന്റെ ജനത്തിനെ വീണ്ടെടുത്തയച്ചു. തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. ഭക്തിജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. യോഗ്യമാവുന്നു. ബാധിക്കുന്നു.
ഒരു സങ്കീർത്തനം കൂടെ വായിച്ചു.
112 സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പിൻ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സുന്ദരി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യ സമ്പത്ത് അവന്റെ വീട്ടിലുണ്ടാവും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നേരുള്ളവർക്ക് വീട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു. കൃപതോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകില്ല. നീതിമാനെന്നേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ച് കാണും. അവൻ വാരി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ കൊമ്പ ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും. അവൻ തല്ലു കടിച്ച ഉരുകിപ്പോയും. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. മേസ്തനക്ക് യോഗ്യമാകുന്നു. ഭാരിക്കുന്നു. 113 വായിക്കട്ടെ. യഹോവയെ സ്തുതിപ്പീൻ. യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പീൻ. യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് മുതൽ എന്നേക്കും തന്നെ സൂര്യന്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. യഹോവ സകല ജാതികൾക്ക് മീതെയും അവന്റെ മഹത്വം ആകാശത്തിന് മീതെയും ഉയർന്നിരിക്കുന്നു. ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശ്യൻ ആരുള്ളൂ. ആകാശത്തിലും ഭൂമിയിലുള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. പ്രഭുക്കന്മാരോട് തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടെ തന്നെ ഇരുത്തുന്നു. അവൻ വീട്ടിൽ മെച്ചിയായുള്ള മക്കളുടെ സമയമായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. യഹോവയെ സ്തുതിപ്പിൻ. യോഗ്യമാകുന്നു. ബാധിക്കുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി ആദ്യം നിലനിൽക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് വീണ്ടും ഒരു പ്രസാദം കൂടെ എല്ലാവരെയും സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പല പ്രതിസന്ധികൾ നിറഞ്ഞ ഈ ലോകത്തിൽ ലോകത്തിന്റേതായ തിരക്കുകളും മറ്റും ഒക്കെ നമ്മളെ ബാധിക്കാനായി ഉണ്ടായിരുന്നിട്ടും വീണ്ടും ഒരു ബുധനാഴ്ചയോട് ദൈവം നമുക്ക് സ്വസ്ഥത നൽകി ആ സന്നിധിയിൽ ശാന്തമായി നമ്മെ തന്നെ സമർപ്പിച്ച് അനുനിമിഷം തമ്പുരാൻ ചൊരിഞ്ഞു തരുന്ന വലിയ നന്മയോർത്ത് നിറഞ്ഞ ഹൃദയത്തോടെ മഹത്വപ്പെടുത്തുവാൻ തന്ന ഈ ശ്രേഷ്ഠമായ നിമിഷത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കുകയും ഇപ്പോൾ ഇതിനെ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹാദരോടുകൂടി സ്മരിക്കുന്നു. ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠതയും പ്രത്യേകാൽ പ്രിയപ്പെട്ട വന്യ മാമനച്ചൻ, അതുപോലെ തന്നെ ഐസക് പി പ്രകാശച്ചൻ, ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇതിൽ പങ്കാളികളാകുന്ന എല്ലാ വിശ്വാസികളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവശബ്ദം കൂടുതൽ കേട്ട് പ്രാർത്ഥനയിൽ കൂടി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആത്മീക ജീവിതത്തിൽ നന്മയിൽ വളരുവാൻ ഈ ദിവസങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ പ്രാർത്ഥന കൂട്ടായ്മയൊക്കെ നമ്മളെ ഇടയാക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ 44-ാമത്തെ ഗീതം, കണ്ണുനീർ മാറി വേദനകൾ എന്ന് മാറുമോ എന്നുള്ള ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പാടിനുശേഷം നമുക്ക് തുറന്ന ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നു. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, ഭാരം പ്രയാസം ഏറിടുമ്പോൾ നിന്റെ പൊന്മുഖം തേടി സഹായം നേടുമേ ഞാൻ പൊന്നു നാഥനെ, തേടി സഹായം തേടുമേ ഞാൻ പൊന്നു നാഥനെ, കണ്ണു നീർ മാറി വേദനകൾ നിന്നു മാറുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, ശാശ്വതമായൻ പാർപ്പിടമോ അല്ലി ഭൂമിയിൽ, ശാശ്വതപാമൻ പാർപ്പിടമോ അല്ലി ഭൂമിയിൽ, ഭൂതലെ ഞാനൊരു അന്യനല്ലോ യാത്ര ചെയ്യുവാൻ, ഭൂതലെ ഞാനൊരു അന്യനല്ലോ യാത്ര ചെയ്യുവാൻ, കണ്ണു നീർ മാറി വേദനകൾ എന്നു മാറുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, പൊൻകാരം നീട്ടി താകണമേ യേശു നായക, പൊൻകാരം നീട്ടി താകണമേ യേശു നായക, നിൻ തിരുമാറിൽ ചായുവോളം ഈ നിന്ദാസനേ, നിൻ തിരുമാറിൽ
ചായുവോളം ഈ നിന്ദാസനീ കണ്ണു നീർമാറി വേദനകൾ നിന്നു മാറുമോ നിന്ദകൾ മാറി നല്ല ദീനം എന്നു കാണുമോ നിന്ദകൾ മാറി നല്ല ദീനം എന്നു കാണുമോ
ദാവും പുത്രനും പരിസ്പൃഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദിമുതൽ എന്നേക്കും തന്നെ ആമീൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 വിരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണവില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് വരണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങൾ സുഷ്ണം പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കൃഷ്ണാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കണ്ണിയുന്ന മശിഹരാജാവേ നിനക്ക് സ്തുതി. ബാരിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പ് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരബലമായ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാ മൃത്തുമറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളെ വണ്ണ സമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചോളേണമേ. ആമീൻ.
ോർ എന്റെ കർത്താവ് എന്നോട് കരുണയുണ്ടാകണമേ, സ്വർഗത്തോടും നിന്റെ തിരുമുമ്പാകെയും ഞാൻ പാപം ചെയ്തു, ഇനിയും നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരൻ ഒരുവനെ പോലെ തന്നെ ആക്കി തീർക്കണമേ. എന്റെ കർത്താവ് എന്നോട് കരുണയുണ്ടാകണമേ, കൃപയാൽ ഞങ്ങളുടെ പിതാവും സ്വഭാവത്താൽ എന്റെ സ്വസ്ഥാവുമായുള്ളവനെ, നിന്റെ തിരുമുമ്പാകെ ഞാൻ പാപം ചെയ്തു എന്ന് ഞാൻ ഏറ്റു പറയുന്നു. നീ അവയെ അറിഞ്ഞിരിക്കുന്നവയാകിയാൽ ഞാൻ മറയ്ക്കുന്നതുമില്ല, കുറ്റക്കാരനെ പോലെ ഞാൻ നിലനിൽക്കുന്നു, കൽപ്പന ലംഘനക്കാരനെ പോലെ ഞാൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാകുന്നു. എന്റെ പിതാവേ, സ്വർഗത്തോടും നിന്റെ തിരുമുമ്പാകെ ഞാൻ പാപം ചെയ്തു, ഇനിയും നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ ആക്കി തീർക്കണമേ. എന്റെ കർത്താവെ, നിന്റെ രാജ്യത്തിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. എന്റെ കർത്താവെ, എന്നോട് കരുണയുണ്ടാകണമേ, മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള കൃത്യങ്ങളെ നീ ഓർക്കരുതേ. എന്റെ കർത്താവെ, നിന്നെ ഞാൻ അറിയുന്നില്ലേ എന്ന് നീ എന്നോട് കൽപ്പിക്കുകയും വരുതേ. സ്വർഗീയ രാജാവും സകല ആശ്വാസത്തിന്റെ ദൈവവുമേ, അയോഗ്യനും പാപിയുമായിരിക്കുന്ന ദാസന എന്നോട് കരുണയുണ്ടായി എന്നെ നീതിമാനാക്കണമേ. എന്റെ കർത്താവെ, അനേകം വികാരങ്ങളുള്ള മനുഷ്യനെ പോലെ ഇഷ്ടത്തോടുകൂടിയോ ബലാത്കാര നിമിത്തമോ അറിവോടോ അറിവ് കൂടാതെയോ ഞാൻ പാപം ചെയ്തുപോയി എന്ന് വരികിൽ ആയത് എന്റെ മടി നിമിത്തവും ജ്ഞാനക്കുറവ് നിമിത്തവും സംഭവിച്ചതാകുന്നു. കരുണയുള്ള വനാദൈവമായ കർത്താവെ, നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവെ, എന്നിട്ട് തിരുനാമത്തിൽ വ്യാജമായി ഞാൻ ആണയിടുകയോ പട്ടക്കാരന്റെ കൽപ്പന ലംഘിച്ച അദ്ദേഹത്തിന്റെ വചനത്തെ ദൂഷിക്കുകയോ വിചാരത്താൽ ഞാൻ വല്ലവനെ നിന്ദിക്കുകയോ കുറ്റം പറഞ്ഞ് വ്യസനിപ്പിക്കുകയോ വല്ലതിലും കഷ്ടപ്പെടുത്തുക എന്നെ കുറിച്ച് ദുഷിച്ച് പറഞ്ഞ സഹോദരനോട് ഞാൻ ചണ്ടയായിരിക്കുകയോ എന്റെ വിചാരം പ്രാർത്ഥനാ സമയത്ത് ഈ ലോകത്തിലെ നിരർത്ഥക കാര്യങ്ങൾ പതറിപ്പോവുകയോ ദുഷ്ടമോഹങ്ങളിലേക്ക് ഞാൻ ചായുകയോ വാശിയോടും ചിരിയോടും കൂടെ ഞാൻ സംസാരിക്കുകയോ വ്യർത്ഥസൂയപ്രീതിപ്പെടുകയോ ഉദരസ്നേഹത്താൽ കീഴ്പ്പെടുകയോ വൃദ്ധന്മാരെ ആക്ഷേപിക്കുകയോ പ്രയോജനമില്ലാത്ത മഹത്വത്തിനായി ആഗ്രഹിക്കുകയോ സഹോദരനെ തിന്മയോടുകൂടെ നോക്കുകയോ പ്രാർത്ഥനയ്ക്ക് മടി കാണിക്കുകയോ ചീത്തയായിരിക്കുന്ന വല്ലതും പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവയൊക്കെയും പരിഹാരമുണ്ടാക്കി എന്നോട് കരുണയുണ്ടാകണമേ. എന്റെ കർത്താവ്യം മാത്രമല്ല ഇവയിൽ അധികമായിട്ടുള്ളവയും ഞാൻ ചെയ്തുപോയി. നീ ക്ഷമിക്കുന്നവനും കരുണയുള്ളവനുമാകിയാൽ എന്നോട് ക്ഷമിച്ചു കൊള്ളണമേ. നിന്റെ സമാധാനത്താൽ ഞാൻ കിടന്നുറങ്ങുകയും സമാധാനത്തോടുകൂടി രാത്രി ഞാൻ എഴുന്നേറ്റ് പ്രഭാതത്തിൽ നിന്നെ സ്തോത്രം ചെയ്ത് വന്ദിക്കുകയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ തിരുനാമത്തിന്റെയും വിശുദ്ധ റൂഹയുടെയും തിരുനാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമീൻ. പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആരാധ്യരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, നല്ല ഒരു ബുധനാഴ്ച വീണ്ടും ദൈവം നമുക്ക് ദാനം തന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഔദാര്യം ലഭിക്കുന്ന നിമിഷങ്ങൾ ഔദാര്യം തന്നവന് ഉദാരമായി തുതിയർപ്പിപ്പാൻ ഈ നിമിഷങ്ങളെ പ്രയോജനീഭവിപ്പാൻ കടയാകണമേ. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് നമ്മൾ ഒരേ മനസ്സോടുകൂടി ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചോട്ടിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി ത്യാഗം ചെയ്ത ദൈവത്തെ വാഴ്ത്തി പാടത്തക്കവണ്ണം ആത്മീയ ഉന്നതിയിലേക്ക് ദൈവമേ ഞങ്ങളെ തൊട്ടുണർത്തണമേ എന്ന് പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സഭയുടെ കാനോനിക ക്രമീകരണ പ്രകാരം നമുക്കറിയാം നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ വരവേൽക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുന്ന ദിനങ്ങളാണ്. നമ്മുടെ കർത്താവിന്റെ തിരുജനനവുമായി ബന്ധപ്പെട്ട സംഭവവാസങ്ങളൊക്കെ ധ്യാനാത്മകമായി നമ്മൾ ചിന്തിക്കുകയും അത് ഏറ്റു പറയുകയും ആ സംഭവത്തിന്റെ യാഥാർത്ഥ്യത്തോട് ഏകീഭവിച്ചുകൊണ്ട് ഈ ദിനങ്ങളെ ഹൃദയത്തിൽ കാത്തുസൂക്ഷിച്ച് വിശ്വാസത്തിന്റെ പടവുകൾ മുന്നേറിക്കൊണ്ട് ഞാനും നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ആ ലഭ്യമാകുന്ന ഓരോ തിരിച്ചറിവുകളും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ക്രൈസ്തവ ജീവിതത്തിന്റെ മഹത്വത്തിന്റെ ആ ഒരു തലങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായി തീരണമേ എന്ന് കർത്തൃസന്നിധിയിൽ നമുക്ക് താഴ്മയോട് പ്രാർത്ഥിക്കാം. നസറത്തിൽ കർത്താവ് അവതരിച്ചതുപോലെ എന്റെ ഹൃദയത്തിലും എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിലുമൊക്കെ ആ ഒരു ദൈവിക ജനനത്തിന്റെ നല്ല സാധ്യതകളെ, ചൈതന്യത്തിന്റെ നിറവിന്റെ സാധ്യതകളെ കണ്ടെത്തുവാൻ നമുക്കിടയാകണമേ എന്ന് ദൈവസന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിക്കാം. ലോകം പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമുണ്ടാക്കി തരുന്ന വലിയ നിമിഷങ്ങളാണ് ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ കൂടി താന് കാണിച്ചു തന്ന മാർഗങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ആവിഷ്കരിക്കുമ്പോൾ, തന്റെ ജനനമാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് തരുന്ന സന്തോഷം വാക്കുകൾക്ക് അതീതമാണ്. ലോകം സമ്മാനിക്കുന്ന പ്രതിബന്ധങ്ങളെയൊക്കെ ഒന്ന് മറക്കുവാനും മറന്ന് സന്തോഷിക്കുവാനും ഒക്കെ നമ്മുടെ കുടുംബജീവിതത്തെയും വ്യക്തിജീവിതത്തെയും ആരാധന ജീവിതത്തെയൊക്കെ നമ്മുടെ കർത്താവിന്റെ തിരുജനനവും നമ്മളെ ഒരുക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാമല്ലോ ഈ രാജ്യം താങ്ക്സ് ഗിവിംഗ് ആഘോഷിക്കുന്ന ദിവസങ്ങളാണ്. അതിൻ്റെതായ ഒരുക്കങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇങ്ങനെ നമ്മൾ അനുഭവിക്കുന്നു. നമുക്ക് മൺമറഞ്ഞു പോയ പൂർവ്വപിതാക്കന്മാരെയൊക്കെ ആദരവോടുകൂടി ഓർക്കുവാനും പരിശുദ്ധ ഓർത്തഡോക്സ് സഭ ഒരു വിശ്വാസി തന്റെ വിശ്വാസ ജീവിതത്തിൽ എങ്ങനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യത്തെ ഈ രാജ്യവും ഒരു പക്ഷേ ഒരു ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിന്റെ ഒരു പിൻബലത്തിൽ അല്ലെങ്കിൽ പോലും ആ യാഥാർത്ഥ്യത്തെ അവർ ഉൾക്കൊള്ളുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വാങ്ങിപ്പോയ പിതാക്കന്മാരെയൊക്കെ പ്രാർത്ഥനാപൂർവ്വം ഓർക്കുന്നു എന്നുള്ളത്. ആ ദിനങ്ങളിലൊക്കെ ചില ദൈവാലയങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് താങ്ക്സ്ഗിവിംഗിന്റെ കുർബാനകളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സ്നേഹത്തിന്റെ സമർപ്പണം നമുക്ക് മുമ്പിൽ ചുവട് വെച്ച് അവസാനിപ്പിച്ചവരോട് ഉണ്ടാകുമ്പോഴാണ് ദൈവത്തോടുള്ള നന്ദിയും മാതാപിതാക്കളോടുള്ള വാങ്ങിപ്പോയവരോടുള്ള സമർപ്പണവും ഒക്കെ നമുക്ക് ഈ ലോകത്തിൽ അനുഭവിച്ചറിയുവാനും അത് തലമുറകളിലേക്ക് പരിവേശിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചു വീക്ഷിച്ചപ്പോൾ എന്റെ ദൈവത്തോട് നിലവിളിച്ചു, അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു.
കഷ്ടതയുടെ തീച്ചുളയിൽ ജീവിച്ചിരുന്ന ആളുകളൊക്കെ അവരിൽ ഉണ്ടായിരുന്ന നിരന്തരമായ ദൈവിക ബന്ധം അവർക്ക് ഉണ്ടാക്കിക്കൊടുത്ത സന്തോഷത്തിന്റെയും പ്രതിബന്ധങ്ങളുടെ ബന്ധത്തിൽ മധ്യത്തിൽ അവരനുഭവിച്ച സമാധാനത്തിന്റെയും ഒക്കെ നല്ല അറിവുകളാണ് തലമുറകളാകുന്ന നമുക്ക് അവരുടെ ഓർമ്മയിൽ കൂടി ലഭ്യമാകേണ്ട ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ കാമ്പ് എന്ന് പറയുന്നത്. അത് കാത്തു സൂക്ഷിക്കുവാൻ, പ്രത്യേകിച്ച് വിശ്വാസത്തെയൊക്കെ പരിതചിക്കുന്ന അല്ലെങ്കിൽ ലോകം സുഖലോലുപതയുടെയും തിന്മയുടെയും മൂടുപടം അണിഞ്ഞുകൊണ്ട് പ്രയാണം ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു നന്മയുടെ വിശ്വാസത്തെ ഹൃദയത്തിൽ എന്തുന്ന നമ്മളിലെങ്കിലും ആ ഒരു ചൈതന്യം നിലനിൽക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു സഭാപരമായ പ്രത്യേകത ഉള്ളത് സഭ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ശ്രേഷ്ഠരായ രണ്ട് പിതാക്കന്മാരെ വളരെ സ്നേഹാദരോടുകൂടി സ്മരിക്കുന്ന ദിവസങ്ങളാണ് നവംബർ 24. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവാനാസിയോസ് രണ്ടാമന്റെ ഓർമ്മയും പഴയ സെമിനാരി സ്ഥാപകരാണ്. അതോടൊപ്പം തന്നെ പുതിയ സെമിനാരി സ്ഥാപകനെന്ന് നമ്മൾ ആദരപൂർവ്വം ബഹുമാനിക്കുന്ന മലങ്കര സഭയുടെ വിജ്ഞാനത്തിന്റെ വടവുകൾ കയറി ലോകത്തിന്റെ മുമ്പാകെ സഭയ്ക്ക് ഒരു അഭിമാനം ഉണ്ടാക്കി തന്ന ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മത്രാപ്പോലിത്തയുടെ ഓർമ്മയോടാണ് ഈ ദിവസം ഉള്ളത്. ഒരുപക്ഷെ പലർക്കും ഒക്കെ അറിയാമായിരിക്കാം. തീർച്ചയായിട്ടും ഈ രണ്ട് പിതാക്കന്മാരും പഴയ സെമിനാരി സ്ഥാപകനും പുതിയ സെമിനാരിയുടെ ശില്പിയും സഭയ്ക്ക് നൽകിയിട്ടുള്ള സാധ്യതകൾ അത് വാക്കുകൾക്ക് അതീതമാണ്. അവരുടെ സമർപ്പണങ്ങളും അവരുടെ ത്യാഗപൂർവമായ ജീവിതവും ഒക്കെ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സഭയിലെ മക്കൾക്ക് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയ അവരുടെ ജീവിതത്തിന്റെ നിമിഷങ്ങൾ തീർച്ചയായിട്ടും അത് വിലമതിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ നന്ദിപൂർവ്വം നമ്മൾ സ്മരിക്കേണ്ടതാണ്. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവാനാസിയോസ് ദ്വിതീയ മെത്തല പോലീസയുടെയും 205 ഓർമ്മയും പൗലോസ് മാർ ഗ്രിഗോറിയോസ് മത്രാപ്പോലിത്ത 26 ഓർമ്മയും ഈ രണ്ട് പിതാക്കന്മാരുടെയും പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാജ്ഞങ്ങൾ ഈ സമയത്ത് അർപ്പിക്കുകയും നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടം പ്രത്യേകമായിട്ട് ആ പിതാക്കന്മാരെ സ്മരിക്കുകയും ചെയ്തു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട ചെറിയാൻ സാമൂഹ്യ അച്ഛനാണ്. അച്ഛൻ തുമ്പോൺ ഭദ്രാസനത്തിലെ വൈദികനാണ്. ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ പലപ്പോഴും പ്രിയപ്പെട്ട അച്ഛന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. നാട്ടിലെ ഈ സമയത്ത് ഒരുപാട് തിരക്കുകളുള്ള നിമിഷങ്ങളാണ്. എങ്കിലും ഈ പ്രാർത്ഥനയിൽ വീണ്ടും അച്ഛന്റെ സാന്നിധ്യം ഉണ്ടാവണം എന്ന് ഞാൻ താല്പര്യത്തോട് അപേക്ഷിച്ചപ്പോഴും ഒരു മടിയും കൂടാതെ അച്ഛന് ഇതിൽ സംബന്ധിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ ഡാലസിൽ നിന്ന് ശ്രീമതി രൂപ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചന ധ്യാനം നിർവഹിക്കുന്നു. രൂപേ കേൾക്കാം പാടിക്കൊള്ളു.
നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി, യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോ നീ സ്തുതി, യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോ നീ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ.
താങ്ക് യു രൂപ. മനോഹരമായ ജീവിതപാലനത്തിനുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോഴത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട ചെറിയാൻ സാമ്പുവിന്റെ അച്ഛനെ എന്റെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ദൈവത്തിനെ സ്തുതി. നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാളിലേക്ക് നമ്മളെ സമീപിപ്പിക്കുന്ന ദിനങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വേദഭാഗമാണ് ഇക്കഴിഞ്ഞയാഴ്ച നാം ഏവഗ്രനായിട്ട് വായിച്ചു കേൾക്കുകയുണ്ടായത്. യേശുമ്പ്രാന്റെ ജനനത്തെ പറ്റിയുള്ളതായ അറിയിപ്പാണ് ആ വേദഭാഗത്തിലൂടെ നാം വായിച്ചു കേട്ടത്. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്ന് ആയിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് പരിഭ്രമിച്ചു. ഇത് എന്തൊരു അഭിവാദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയമേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേര് വിളിക്കണം. അവൻ വലിയവനാകും, അത്തിന്റെ ദിലപുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാതിരിക്കുകയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നീടിലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനെ ലോകത്തിന് പ്രദാനം ചെയ്യുവാനുള്ള വലിയ നിയോഗമാണ് ശുദ്ധിമതിയായ കന്യക മറിയാമിൽ വന്ന് എത്തുന്നത്. ഈ നിയോഗം ഒരു പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ്. ഈ പ്രവചനം നാം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്നതാണ് ആ പ്രവചനം. ആ പ്രവചനം നിർവഹിക്കുന്നത് സർവശക്തനായ ദൈവം തന്നെയാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമായി ആ സ്ത്രീക്ക് വേണ്ടിയുള്ളതായ കാത്തിരിപ്പ് തുടർന്നു. ആ കാലത്തിന്റെ പൂർണതയിലാണ് ഗബ്രിയേൽ ദൂതൻ കന്യക മറിയാമിന്റെ അരികിലേക്ക് കടന്നു വരുന്നത്. ആ അറിയിപ്പ് മറിയമ്മനെ സംബന്ധിച്ച് വളരെ അത്ഭുതം ജനിപ്പിക്കുന്നതായ ഒരു അറിയിപ്പാണ്. കാരണം വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതായ ഒരു പെൺകുട്ടിയാണ് ശുദ്ധിമതിയായ കന്യക മറിയ. വിവാഹം നിശ്ചയിക്കപ്പെട്ടതായ പെൺകുട്ടിയെ സംബന്ധിച്ച് താൻ ഗർഭിണിയാണ് എന്ന് അറിയുകയും സമൂഹം അത് തിരിച്ചറിയുകയും ചെയ്യുന്നതായ വേള ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ഈ പെൺകുട്ടിയെ നയിക്കുന്നതാണ് എന്നുള്ളതും പ്രത്യേകമായി നാം ഓർത്തിരിക്കണം. യഹൂദ മത സമൂഹത്തിന്റെ കല്ലേറിന്റെ മുമ്പിൽ ഇല്ലാതെയായി പോകുന്നതായ നിമിഷങ്ങൾ കന്യക മറിയാമിന്റെ മുമ്പിൽ ഒരു വലിയൊരു പ്രതിസന്ധിയായി നിലകൊള്ളുകയാണ്. ഗർഭിണിയാകുക, വിവാഹം നിശ്ചയിക്കപ്പെട്ട് വിവാഹിതയാകുന്നതിന് മുമ്പ് ഗർഭിണിയാകുക എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധിയാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഉണ്ടാക്കുന്നത്. ശുദ്ധിമതിയായ കന്യക മറിയാം ഈ പ്രതിസന്ധിയെ ഏറ്റെടുക്കുന്നത് ഈ വേദഭാഗത്തിലൂടെ നാം കാണുന്നുണ്ട്. ഈ പ്രതിസന്ധിയെ കന്യക മറിയാം ഏറ്റെടുക്കുന്നത് ലോകത്തിന് യേശുക്രിസ്തുവിനെ പ്രദാനം ചെയ്യാൻ വേണ്ടിയാണ്. ലോകത്തിന് യേശുക്രിസ്തുവിനെ പ്രദാനം ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം കന്യക മറിയാമിൽ മാത്രം നിക്ഷിപ്തമല്ല. മറിച്ച് അന്ന് കന്യക മറിയാം ആ ദൗത്യം ഏറ്റെടുത്തുവെങ്കിൽ ഇന്നോരോ ക്രൈസ്തവനും ലോകത്തിന് യേശുക്രിസ്തുവിനെ നൽകുവാനുള്ളതായ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതും ഈ വേദഭാഗം നമുക്ക് നൽകുന്നതായ ഒരു വലിയ സന്ദേശമാണ്. യേശുക്രിസ്തുവിനെ ലോകത്തിന് പ്രദാനം ചെയ്യുക, അതിനുവേണ്ടിയാണ് ഓരോ ക്രൈസ്തവനെയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ യേശുക്രിസ്തുവിനെ സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കും? അതിന്റെ പശ്ചാത്തലമൊക്കെയും ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എങ്ങനെ യേശുക്രിസ്തുവിനെ ഈ സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കും. കന്യയുടെ അടുക്കലേക്ക് അയച്ചതായ ദൂതൻ പറയുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന്. കൃപ എന്ന് പറയുന്നത് ലോകപ്രകാരമുള്ളതായ നേട്ടങ്ങളോ സാമ്പത്തികമായ നേട്ടങ്ങളോ ഒന്നുമല്ല. നേരമറിച്ച് കൃപ എന്ന് പറയുന്നത് ഈ വേദപുസ്തക പശ്ചാത്തലത്തിൽ ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ളതായ സന്നദ്ധതയും അനുസരിക്കുവാൻ കൂടെയുള്ളതായ ഒരു തയ്യാറെടുപ്പുമാണ്. ദൈവവചനത്തെ അനുസരിക്കുവാനുള്ളതായ തയ്യാറെടുപ്പും ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ളതായ ശക്തിയുമാണ് കൃപ എന്ന വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇത് മൂന്നും കൂടെ സമഞ്ജസമായി സമ്മേളിക്കുന്നിടത്താണ് യേശു ക്രിസ്തു ഉരുവാകുന്നത്. യേശു ക്രിസ്തുവിനെ സമൂഹത്തിന് കൊടുക്കണമെങ്കിൽ ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള ശക്തിയും അതോടൊപ്പം തന്നെ ദൈവവചനത്തെ ശിരസ്താവഹിച്ച് അനുസരിക്കുവാനുള്ളതായ സന്നദ്ധതയും, ഇത് മൂന്നും കൂടെ കന്യകമറിയാമന്റെ ജീവിതത്തിൽ സമ്മേളിക്കുന്ന നിമിഷങ്ങളാണ് ഈ നിമിഷങ്ങൾ എന്ന് പറയുന്നത്. കൃപ എന്ന് പറയുന്നത് ക്ഷമിക്കുവാനുള്ളതായ ശക്തിയാണ് എന്ന് 51-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൃപ എന്ന് പറയുന്നത് ക്ഷമിക്കുവാനുള്ളതായ ദൈവത്തിന്റെ ശക്തിയാണ്. ആ ശക്തിയിലാണ് ദാവീദ് രാജാവ് ആശ്രയിക്കുന്നത്. പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അറിയിപ്പ് ഉണ്ടാകുന്നത് എന്നുള്ളത് നാം കണ്ടതായ ഒരു കാര്യമാണ്. അങ്ങനെ സമൂഹത്തിലേക്ക് യേശുവിനെ പ്രദാനം ചെയ്യുവാനുള്ളതായ ഉത്തരവാദിത്വം ഭാരിച്ച ഉത്തരവാദിത്വമാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്നുള്ളത് ആ സ്ത്രീയെയാണ് ഇവിടെ ദൈവം കണ്ടെത്തുന്നത്. ഉൽപ്പത്തി പുസ്തകം 3:15 വാക്യത്തിൽ ഉള്ളതായ പ്രവചനത്തിന്റെ പൂർത്തീകരണം ഇവിടെ നാം കാണുകയാണ്. പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഗബ്രിയൽ ദൂതൻ അറിയിപ്പുമായിട്ട് കന്യകമറിയാമന്റെ അരികിലേക്ക് വരുന്നത്. ഈ സ്ത്രീയെയാണ് നമ്മള് കാനായിലെ കല്യാണത്തിന് വെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി മാറ്റിയതായ സമയത്ത് കർത്താവ് വിളിക്കുന്നത്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? കാരണം ഈ ദൗത്യം ഏറ്റെടുത്ത സ്ത്രീ വളരെ യുണീക്കാണ്. ലോകത്തിൽ ചരിത്രത്തിൽ മറ്റെങ്ങും കാണാൻ കഴിയാത്ത വലിയൊരു ഉത്തരവാദിത്വമാണ് ശ്രുതിമതിയായ കന്യകമറിയാം ഏറ്റെടുക്കുന്നത്. വെളിപാട് ദിവസം 12-ാം അധ്യായത്തിലും ഈ സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്, സൂര്യനെ അണിഞ്ഞ സ്ത്രീ. അപ്പൊ ഈ രണ്ട് ഭാഗത്ത് മാത്രമല്ല, പല ഭാഗങ്ങളിലായി ഈ സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. ഈ സ്ത്രീക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഒരുപാട് നാടുകൾ നീണ്ടു നിന്നു എന്ന് നമുക്കറിയാം. പ്രവാചകന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞു, അത്ഭുതമന്ത്രി, വീരനാം, ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു ഒക്കെ വരുമെന്ന് യെശയ്യാവ് പറഞ്ഞു. പ്രവാചകന്മാർ പലരും പറഞ്ഞുകൊണ്ടിരുന്നു വരും, പക്ഷേ ഒരു സ്ത്രീയെ കണ്ടെത്തുവാൻ തക്കവണ്ണം കന്യകമറിയാമിൽ അത് നിവൃത്തിയാകുന്നതായ ഒരു സന്ദർഭമാണ് ഇവിടെ നാം കാണുക. കാരണം കന്യകമറിയാം ഈ ക്ഷമയും സഹനശക്തിയും അനുസരിക്കുവാനുള്ളതായ സന്നദ്ധതയും മൂന്നും സമ്മേളിക്കപ്പെട്ടതായ ഒരു സ്ത്രീയാണ്. ഇത് മൂന്നും അതിന്റെ പൂർണതയിൽ ദൈവമായ കർത്താവ് കന്യകമറിയാമിൽ മാത്രമാണ് കണ്ടെത്തിയത്. കാരണം മറ്റൊരു സ്ത്രീയിൽ പോലും അങ്ങനെയൊരു വിശേഷത കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതും നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കാലാകാലങ്ങളിൽ ഒരുപാട് നാളുകൾ തന്നെ ഈ കാത്തിരിപ്പ് നീണ്ടുപോയത്. കാത്തിരിപ്പിന് പൂർത്തിയാകാൻ സാധിക്കാത്തതായ നിലയിൽ കാലാകാലങ്ങളിൽ ഈ കാത്തിരിപ്പ് നീണ്ടുപോകുകയാണ്. അങ്ങനെ ആ കാത്തിരിപ്പിന്റെ പൂർത്തീകരണമാണ് ഈ വേദഭാഗത്തിലൂടെ നാം കാണുക. മറിയം ചോദിക്കുന്നുണ്ട്, ഞാൻ പുരുഷനെ അറിയില്ലാതിരിക്കെ ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. യേശുക്രിസ്തുവിനെ സമൂഹത്തിന് കൊടുക്കാൻ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് സാധിക്കുക. ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് ഗലാത്യ ലേഖനകർത്താവ് ലേഖനത്തിൽ 5:21 നാം വായിക്കുന്നുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. സ്നേഹമായി, സമാധാനമായി, ദീർഘക്ഷമയായി, ആത്മാവിന്റെ 9 ഫലങ്ങളായി, അതിനെയൊക്കെയും സമൂഹത്തിലേക്ക് പ്രദാനം ചെയ്യുന്നതായ അനുഭവങ്ങളായി നമ്മുടെ ജീവിതം മാറുമെങ്കിൽ നിശ്ചയമായിട്ടും നമുക്കും സമൂഹത്തിന് യേശുവിനെ നൽകുവാനായിട്ട് സാധിക്കും. സമൂഹത്തിന് യേശുവിനെ പ്രദാനം ചെയ്യണം എന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും സ്നേഹമുള്ള ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, നിഗളിക്കുന്നില്ല, തീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഈ സ്നേഹം ഉണ്ടാകുന്നിടത്താണ് യേശു ജനിക്കുക. അതുകൊണ്ട് സമൂഹത്തിൽ യേശുവിനെ നൽകുവാനുള്ള ഉത്തരവാദിത്വം ഓരോ ക്രൈസ്തവനും ഏറ്റെടുക്കുമ്പോൾ അവര് ഈ സ്നേഹത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ മതിയാകുകയുള്ളൂ. നിസ്വാർത്ഥമായ സ്നേഹം, റിയൽ ലവ് എക്സ്പെക്ട് നോ റിട്ടേൺ എന്ന് പറയാറുണ്ട്. ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹമാണ് യഥാർത്ഥമായ സ്നേഹം. സ്നേഹം യഥാർത്ഥമായി നാം കാണുന്നത് കാൽവറി ക്രൂശിലാണ്. ക്രൂശിൽ മരണത്തോളം വിശ്വസ്തനായി നമ്മുടെ കർത്താവ് മുന്നോട്ടു പോകുന്നതായ വേള നമുക്കൊക്കെയും വളരെ പകൽ പോലെ നാം കാണുന്നതായ ഒരു കാര്യം തന്നെയാണ്. ഒരു പരാജയപ്പെടലിന്റെ അനുഭവമാണ് ക്രൂശിൽ നാം കാണുന്നത്, തോറ്റുകൊടുക്കുകയാണ്. ക്രൂശിനെ കുറിച്ച് അടുത്ത സമയത്ത് ഞാൻ വായിച്ചത് ദ സക്സസ് ഓഫ് ഫെയിലിയർ എന്നാണ്, പരാജയപ്പെടലിന്റെ വിജയമാണ് കുരിശ് എന്നാണ്. അതുകൊണ്ട് യഹൂദ മത സമൂഹത്തിന് മുമ്പിൽ തോറ്റുകൊടുക്കാൻ തയ്യാറയിച്ചു. എന്നാൽ ആ തോൽവി ഒരു സ്ഥായിയായ, സ്ഥിരമായ വിജയത്തിന്റെ വലിയൊരു അനുഭവത്തിലേക്കുള്ളതായ പ്രവേശന കവാടമായിരുന്നു. അങ്ങനെ വിജയത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മളെ നാം വിട്ടുകൊടുക്കാതെ പരാജയത്തിലേക്ക് നാം നയിക്കപ്പെടുന്നത് സ്നേഹിക്കാൻ കഴിവില്ലാതിരിക്കുന്നതുകൊണ്ടും പരാജയപ്പെടുവാൻ തക്കവണ്ണമുള്ളതായ സന്നദ്ധത ഇല്ലാത്തതുകൊണ്ടുമാണ്. പരിശുദ്ധനായ പെരുമല തിരുമേനി പറയുന്നുണ്ട്, മക്കളെ തോൽക്കാനും പഠിക്കണം. ഭർത്താവിന്റെ മുമ്പിൽ തോൽക്കുന്ന ഭാര്യയും ഭാര്യയുടെ മുമ്പിൽ തോൽക്കുന്ന ഭർത്താവും മാത്രമേ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ എന്നുള്ള പാഠം നാം മനസ്സിലാക്കണം. എല്ലാം സഹിക്കുന്ന സ്നേഹം ഏത് ഭവനത്തിലുണ്ടായാലും ആ ഭവനത്തിൽ യേശു ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പൊ സമൂഹത്തിന് യേശുവിനെ നൽകുവാൻ തക്കവണ്ണമുള്ളത് ഉത്തരവാദിത്വം സ്നേഹത്തിലൂടെ അല്ലാതെ ആർക്കും നിറവേറ്റുവാനായിട്ട് സാധിക്കുകയില്ല. സന്തോഷമായി നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ പെരുമാറ്റം, ഇതെല്ലാം സമൂഹത്തിന് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നതായ അനുഭവം ഉണ്ടാകണം. ചിലപ്പോൾ നമ്മുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് സന്തോഷദായകമല്ലാത്തതായ അനുഭവമായി മാറി എന്ന് വരാം. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ സാന്നിധ്യം, നമ്മുടെ സാമീപ്യം ഒക്കെയും സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നതായി നാം രൂപപ്പെടുത്തേണ്ടതേറെ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ സാന്നിധ്യം, നമ്മുടെ സാമീപ്യം, നമ്മളിൽ നിന്ന് വരുന്നതായ വാക്കുകൾ, ഇവയൊക്കെയും മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നതാണെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിന് യേശുവിനെ നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തതായി സമാധാനമാണ്. അതും അതുപോലെ തന്നെയാണ്, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരിലേക്ക് എരിതിയിൽ എണ്ണയൊഴിക്കുന്ന അനുഭവത്തിലാകുമോ എന്നുള്ളത് നാം നമ്മളോട് തന്നെ ചോദിച്ച് വിലയിരുത്തേണ്ടതാണ്. നമ്മുടെ വാക്കുകൾ എങ്ങനെയുള്ളതാണ്? യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നാവ് അടങ്ങാത്ത ദോഷം മരണകരമായ വിഷം നിറഞ്ഞത് എന്ന്. നമ്മുടെ വാക്കുകൾ പലപ്പോഴും, നമ്മുടെ ഒരു ഫോൺ വിളി പലപ്പോഴും, നമ്മുടെ സന്ദേശം പലപ്പോഴും മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് തീ കോരിയിടുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കണം. അതിൽ നിന്ന് മാറി സമാധാനത്തെ പ്രദാനം ചെയ്യുന്ന വാക്കുകളായി നമ്മുടെ വാക്കുകൾ രൂപപ്പെടുമെങ്കിൽ അവിടെയും നമുക്ക് യേശുവിനെ പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കും. പിതാവെ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. അരുമരക്ഷകനായ കർത്താവ് അവസാനത്തുള്ള രക്തം പോലും ചൊരിഞ്ഞുകൊണ്ട് കാൽവറിയിൽ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നതായ സമയത്ത് പറഞ്ഞതായ വാക്കുകളാണിത്. പിതാവെ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ദീർഘക്ഷമയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഉദാഹരണമാണ് കാൽവറിയിൽ ഉയർന്നു കേൾക്കുന്നതായ ആ വാക്കുകളിലൂടെ നാം കേൾക്കുന്നത്. ക്ഷമിക്കുവാനും സഹിക്കുവാനും ഉള്ളതായ സന്നദ്ധത ഉള്ളവർക്ക് മാത്രമേ സമൂഹത്തിന് യേശുവിനെ പ്രദാനം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിനയത്തോടുകൂടി ജീവിക്കുവാൻ കഴിയുന്നവർക്ക് മാത്രമേ സമൂഹത്തിന് യേശുവിനെ പ്രദാനം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഈ ക്രിസ്മസിന്റെ കാലയളവ് എന്ന് പറയുന്നത് ഇതിലേക്കുള്ളൊരു വിളിയായി നാം കാണണം. വെറുതെ ഒരു ആഘോഷമായി ഇതിനെ കാണാതെ നമുക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. മറിയാമിനെ പോലെ സമൂഹത്തിന് യേശുവിനെ പ്രദാനം ചെയ്യുവാൻ, നാം ഇടപെടുന്നതായ രംഗങ്ങളിൽ യേശുവിനെ പരിചയപ്പെടുത്തുവാൻ, നമ്മുടെ വാക്കുകളിലൂടെ യേശുവിനെ കൈമാറുവാൻ നമുക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതും നാം പ്രത്യേകമായി ഈ കാലയളവിൽ മറന്നു പോകരുത്. ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയജയവും കൂടെ ചേരുന്നതായ ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായി അത് വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അവിടെയാണ് യേശു പിറക്കുക. കന്യക മറിയാമിനോട് പറഞ്ഞ വാക്കുകൾ വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. കന്യകമറിയാം ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സാധിക്കും? ഇത് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. അതുകൊണ്ട് യേശുവിന്റെ ജനനം ആഘോഷമായി നാം അതിനെ അത് മാത്രമായി കാണാതെ യേശുവിന്റെ ജനനത്തിന്റെ സന്ദേശം നമ്മളിലേക്കും പകരുന്ന ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതേറെ ആവശ്യമാണ്. നമുക്കും ഉത്തരവാദിത്വമുണ്ട് യേശുവിനെ സമൂഹത്തിന് നൽകുവാൻ. ആത്മാവിന്റെ 9 ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് സമൂഹത്തിന് യേശുവിനെ നൽകുവാൻ ഈ ക്രിസ്മസ് കാലയളവിൽ നമുക്കേവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും സന്തോഷപ്രദമായ ക്രിസ്മസിന്റെയും നവവത്സരത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
വളരെ വേദപുസ്തകത്തിലെ ഒരു പ്രത്യേക വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസംഗിക്കാതെ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ ആസ്പദമാക്കി പ്രിയപ്പെട്ട ചെറിയൻ സാമുവലച്ചൻ വളരെ ശാന്തമായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴമായി വാരിയെറിഞ്ഞ ഘനഗംഭീരമായ ഒരു ചിന്തയ്ക്ക് അച്ഛനോട് വളരെ ആദരപൂർവ്വം നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ അച്ഛന് ഒരു വലിയ ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഈ ശുശ്രൂഷ ആരംഭിച്ചത്. ദൈവമാതാവിന്റെ ദൈവസന്നിധിയിലുള്ള സമർപ്പണ ജീവിതത്തിന്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഗം ഗബ്രിയൽ മാലാഖ ദൈവമാതാവിനോട് കർത്താവിന്റെ ജനനത്തെ പറ്റി പറയുന്ന അവസരത്തിൽ ഒരുപക്ഷെ ദൈവമാതാവ് തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ടാവും. നമുക്കറിയാമല്ലോ കർത്താവിനെ ലോകത്തിലേക്ക് അയച്ചു കഴിയുമ്പോൾ പിതാവാം ദൈവത്തിന്റെ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പിതാവ് പറയുന്ന പോലെ തന്നെ ഒരുപക്ഷെ മാതാവിന്റെ ഉള്ളിലും തന്റെ ഹൃദയത്തിൽ ഈ ലോകത്തോടുള്ള ഒരു സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ ത്യാഗം തന്റെ ജീവിതത്തിൽ ഏറ്റെടുത്തത്. അത് ദൈവത്തോടുള്ള ദൈവമാതാവിന്റെ സമർപ്പണം മാത്രമല്ലായിരുന്നു, ലോകത്തോടുള്ള മാതാവിന്റെ സ്നേഹത്തിന്റെ ഭാവം കൂടാണെന്നുള്ളത് ഒരുപക്ഷെ അച്ഛന്റെ വാക്കുകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വലിയൊരു സത്യമാണ്. ഒരുപക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഈ ഒരു ഉത്തരവാദിത്വം നിരാകരിച്ചാൽ അത് ലോകത്തോട് കാണിക്കുന്ന ഒരു പാതകമാണെന്നുള്ള തിരിച്ചറിവ് ദൈവമാതാവിന്റെ ഹൃദയത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തോടുള്ള സമർപ്പണവും ലോകത്തോടുള്ള സ്നേഹവും സമന്വയിച്ചുകൊണ്ടാണ് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി അങ്ങയുടെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മാതാവ് പ്രഘോഷിച്ചത്. അതോടൊപ്പം തന്നെ അച്ഛൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആശയം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് നൽകിയതിന്റെ ആ ഒരു ദാനം ദൈവമാതാവിലുമുണ്ട്. ദൈവമാതാവും ആ ഒരു ലോകത്തിലേക്ക് തന്റെ പ്രിയ മകനെ നൽകുവാൻ തക്കവണ്ണമുള്ള ഒരു ദാനത്തിന് പങ്കാളിയായി തീർന്നുള്ളത്. മാതാവ് സ്വയം തന്റെ ശരീരവും മനസ്സും ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയക്കാനുള്ള പിതാവാം ദൈവത്തിന്റെ ആഗ്രഹത്തിന് പാത്രമായി തീർന്നു എന്നുള്ളതാണ്. അപ്പൊ മാതാവും പുത്രനെ ലോകത്തിൽ അയക്കുന്നതിന്റെ ഭാഗമാകുന്നു. മാതാവിൽ കൂടി പുത്രനെ ലോകം അറിയാൻ മുഖാന്തരമാകുന്നു. വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. എന്നിട്ട് അച്ഛൻ അവിടെ പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ വിളി അത് തന്നെയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി അത് തന്നെയാണ്. നമ്മളിൽ കൂടി ക്രിസ്തു ലോകം അറിയണം. തീർച്ചയായിട്ടും നമ്മളിൽ കൂടി വേണം ലോകം ക്രിസ്തുവിനെ അറിയാനായിട്ട്. അതിനായിട്ടാ ദൈവം നമ്മൾ വിളിച്ചു വേർതിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു മന്ത്രമോ യന്ത്രമോ കൊണ്ടൊന്നും ക്രിസ്തുവിനെ ലോകത്തിൽ അറിയാനായി. ചിലരൊക്കെ പറയും ദർശനം കണ്ടു, സ്വപ്നം കണ്ടു. ആ ദർശനം കണ്ടത് ക്രിസ്തുവാണെന്ന് മനസ്സിലാകുന്നത് ഇവിടെയാണ്. അത് മനസ്സിലാകുന്നത് പിതാക്കന്മാർ പഠിപ്പിക്കുന്ന ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സഭ നൽകുന്ന സത്യങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് ഞാൻ എന്നിൽ അനുഭവവേദി ആയത് ക്രിസ്തു തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരേണ്ടത്. അല്ല ചുമ്മാ ഇങ്ങനെ ഒറ്റ രാത്രി ഏതെങ്കിലും കാലത്ത് സ്വപ്നം കണ്ട് ക്രിസ്തു വന്നു എന്നുള്ളതല്ല. ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നു തന്നെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിതാക്കന്മാരുടെ തിരിച്ചറിഞ്ഞ സത്യങ്ങൾക്ക് ശേഷമാണ് ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത്. അപ്പൊ ലോകത്തിന് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിൽ കൂടി. അച്ഛൻ അത് പറഞ്ഞത് വളരെ ഒരു പക്ഷെ അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത എന്നുള്ളൊരു ഒരു വളരെ ഒരാശയമാണ്. നമ്മളിൽ കൂടി ക്രിസ്തുവിനെ ലോകം അറിയണം. അതുകൊണ്ടാണല്ലോ ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് തന്റെ അന്ത്യത്താഴ സമയത്ത് അപ്പം നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു, രക്തവും വീഞ്ഞും വെള്ളവും ചേർന്ന കാസായും കൊടുത്തിട്ട് ഇതിന്റെ ശരീരമാകുന്നു, ഇത് രക്തമാകുന്നു, നിങ്ങൾ അനുഭവിക്കണം എന്ന് മാത്രമല്ല ഞാൻ വരുന്നിടം വരെ ഇത് നിങ്ങൾ തുടരണം എന്ന് ക്രിസ്തു പറയുമ്പോൾ നിങ്ങളിൽ കൂടി എന്നെ ലോകമറിയണം. അങ്ങനെ നിങ്ങളിൽ കൂടി എന്നെ ലോകമറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ലോകത്തിന് നിലനിൽപ്പുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കുക. ഒരു വർഷം ഇന്ന് ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിൽ നിന്നില്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിന്റെ അവസ്ഥ എന്താണെന്ന് പലപ്പോഴും നമുക്ക് ഇന്ന് ലോക നേതാക്കന്മാരായിട്ട് കാണുന്ന പല ആളുകളും വിശ്വാസം പിടിച്ചടക്കാനായിട്ട് വൈരാഗ്യകരമായ സ്ഥലങ്ങളിൽ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ക്രിസ്തു മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യനെ നേടുന്നത് സ്നേഹത്തിന്റെയും പരിത്യാഗത്തിന്റെയും മരണത്തിന്റെയും അനുഭവത്തിൽ കൂടിയാണെന്നുള്ള യാഥാർത്ഥ്യം ലോകത്തിന് പകർന്നു കൊടുത്തത്. പക്ഷെ ആ ചിന്ത മാത്രമാണ് ക്രിസ്തു സത്യദൈവമാണെന്നുള്ള ഒരു സ്ഥലങ്ങളിലേക്ക് ഞാനും നിങ്ങളും ആ ഒരു തിരിച്ചറിവിലേക്ക് ഞാനും നിങ്ങളും വളരേണ്ടത്. എന്തു തന്നെയാണെങ്കിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട, പ്രത്യേകിച്ച് ഈ താങ്ക്സ് ഗിവിന്റെ ദിവസങ്ങളിൽ ഒരു വളരെ നന്ദിപൂർവ്വം ഓർക്കേണ്ട ചിന്തിക്കേണ്ട ഒരു പ്രസംഗമാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമായി സ്പർശിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് പകർന്നു തന്നത്. ക്രിസ്തുവിനെ മാതാവ് ലോകത്തിന് നൽകിയതുപോലെ തന്നെ നമ്മളും ലോകത്തിന് ക്രിസ്തുവിനെ നൽകാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ്. ആ വിളി എത്രമാത്രം നമുക്ക് ഈ ലോകത്തിൽ സാധ്യമാക്കാനിടയാകുന്നുണ്ട് എന്നുള്ളത് ഒരു സ്വയം വിലയിരുത്തുന്ന നമ്മളെ തന്നെ വിധേയരാക്കണം എന്ന് മാത്രം പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞ ഭാഗത്തോട് ചേർത്ത് ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട അച്ഛന് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ സ്നേഹവും നന്ദി. വളരെ ശാന്തമായി നിന്നുകൊണ്ട് ആഴമായ വളരെ ചിന്തോദ്ദീപകമായ ഒരു ആശയം ഞങ്ങൾ ഹൃദയങ്ങളിലേക്ക് പകർന്നു തന്ന അച്ഛനുള്ള സ്നേഹവും നന്ദി. ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഈ സമയത്ത് അറിയിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ പേരുകൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് വായിക്കുന്നത്. ഒരു അലീനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അരുതാ ജോസഫ്, ഒരു നിർമ്മല, രാജൻ, എബ്രഹാം, എലിസബത്ത്, 13 വയസ്സുള്ള അനില എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഓർക്കാം. ജോൺസൺ, ടോബി, മറിയ, എനു, ബെഞ്ചമിൻ, അതുപോലെ തന്നെ ഒരു സണ്ണി ഇങ്ങനെ ഹോസ്പിറ്റലിൽ പ്രയാസപ്പെട്ട് കിടക്കുന്നു. പാൻക്രിയാസിന് ലെവൽ ഇങ്ങനെ ഡൗൺ ആയിട്ട് ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നു. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ക്യാൻസർ പേഷ്യന്റ് മനോജിനെ ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. സാധാരണ ഓർക്കാറുള്ള ആളുകളെയൊക്കെ അലിസ് ജോസഫ്
ജിമ്മി, കൊച്ചുമോള്, ഒരു ദിവസം നിലോർക്ക, ജോയല്, ജോയലിന്റെ ദൈവം മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ മറ്റ് ആരെങ്കിലും വർക്കൗട്ട് ആവാനായിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ആശ്വാസത്തിനും സൗഖ്യത്തിനുമായിട്ട് നമ്മൾ സാധാരണ ഓർക്കാറുള്ള വൈദികരെ ഇവിടെയും ന്യൂയോർക്കിലുമായിട്ട് പല വൈദികരും ശാരീരികമായ രോഗം ബാധിച്ച് ജീവിക്കുന്നു, അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കാം. മറ്റാരെങ്കിലുമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെയൊക്കെ ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, ധന്യമാർന്ന ഈ പ്രഭാതം ഞങ്ങൾക്ക് വീണ്ടും തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും അവിടുന്ന് തന്ന ദാനമാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലുണ്ടായാൽ എത്ര നന്ദി, എത്ര നിമിഷം നന്ദി പറഞ്ഞാലും അത് ഞങ്ങളുടെ ജീവിതം മുഴുവൻ നന്ദി പറഞ്ഞാലും അങ്ങ് തന്നിട്ടുള്ള കരുണയ്ക്കും അങ്ങ് തന്നിട്ടുള്ള സ്നേഹത്തിനും മതിയാവത്തില്ലെന്നുള്ളത് ഞങ്ങൾക്കറിയാം. എങ്കിലും വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടി അങ്ങേക്ക് സ്തുതി പാടത്തക്കവണ്ണം ഞങ്ങളുടെ അധരങ്ങളെ ഒരുക്കി കൃപയാർത്ത് സ്തുതിക്കുന്നു. ഞങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന സ്തോത്രങ്ങളെയും ആരാധനകളെയും ഗീതങ്ങളെയും ഒക്കെ ദൈവമേ അവിടുത്തെ സ്വീകരിക്കണമേ. നിനക്ക് ഞങ്ങൾ സ്തുതി പാടുമ്പോഴും ഞങ്ങൾക്ക് തിരിച്ചറിവുണ്ട്, ഈ സ്തുതി ഞങ്ങളുടെ വായിൽ നിന്ന് അധരങ്ങളിൽ നിന്ന് പുറപ്പെടുമ്പോഴും അത് നന്മയെ നിറഞ്ഞൊരു ഹൃദയത്തിൽ നിന്നല്ല എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ കുറവുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞു തന്നെ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ഞങ്ങളുടെ അപേക്ഷകളെ സ്വീകരിക്കുകയും അങ്ങോട്ട് ചെയ്യാൻ അങ്ങ് കാണിക്കുന്ന മനസ്സ് എന്നും ഞങ്ങളിൽ ഉണ്ടാകണമെന്ന് വളരെ വിനയത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ ഈ ലോകത്തിലേക്ക് അവിടുന്ന് അയച്ചു. അവിടുന്ന് ഞങ്ങൾ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ടെന്നുള്ള തിരിച്ചറിവ്, ആ ഉത്തരവാദിത്തങ്ങളെ ശ്രദ്ധയോടെ അനുഷ്ഠിക്കാനുള്ള ഒരു ബോധവും ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, ഈ ലോകത്തിൽ അങ്ങയുടെ സാക്ഷികളായി ജീവിപ്പാൻ അവിടെ ഞങ്ങളെ പഠിപ്പിക്കുകയും മറ്റുള്ളവരെയും ആ ദൈവ സാക്ഷ്യത്വത്തിന്റെ മഹത്വം ദർശിപ്പിക്കാനുള്ള ബോധവും ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യേകിച്ച് രോഗികളായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചവരെ രൂപ സമർപ്പിക്കുന്നു. അവർക്കൊക്കെ അവിടെ നിന്ന് ആശ്വാസവും സൗഖ്യം പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ സ്പർശനവും അങ്ങയുടെ സാന്നിധ്യബോധവും അവർ കൂടുതൽ വിശ്വാസവും പ്രത്യാശയും ധൈര്യവും വന്ന രോഗത്തിന്റെ ഭീകരതയെ പറ്റി മറന്ന് അങ്ങയിലേക്ക് മനസ്സർപ്പിച്ചുകൊണ്ട് സന്തോഷത്തിന്റെ തലങ്ങളിലേക്ക് അവരുടെ മനസ്സുകളെയും ജീവിതങ്ങളെയും ഒക്കെ കരുപിടിപ്പിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റവര് വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ അങ്ങയുടെ കരുണയുടെ ഉപവാസം സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായി ഡാലസിൽ വെടിവെപ്പിൽ മരണപ്പെട്ടു പോയ ആ മകനെയും മകന്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെയൊക്കെ ദൈവമേ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിൽ കൂടി കടന്നു പോകുന്നവർക്ക് പ്രത്യാശയും ധൈര്യവും നൽകി അവിടുന്ന് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞുങ്ങൾ പോലും വഴിതെറ്റി പോകാനിടയാകാതെ നന്മയിൽ വളരണമേ. പ്രത്യേകിച്ച് ചെറുപ്പക്കാരെയും യുവതികളെയും യുവാക്കന്മാരെ ഒക്കെ ഓർക്കുന്നു. വഴിപിഴച്ച ജീവിതാനുഭവങ്ങളിൽ നിന്നും മയക്കുമരുന്നിന്റെയും ഇത്തരം രീതിയിലുള്ള ദുഷ്പ്രവണയുടെയും ഒക്കെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവയിൽ നിന്നൊക്കെ ഒക്കെ തെന്നിമാറി നന്മയുടെ പാതയിൽ ചുവട് വെക്കുവാൻ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ മക്കളെയൊക്കെ അവിടുന്ന് ബന്ധിപ്പിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർക്കുന്നു. സ്വസ്ഥതയോടെ നന്മയോടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടുള്ള കഴിവും പ്രാപ്തി നൽകണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ദൈവമേ, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർക്കുന്നു. വിവാഹപ്രായം എത്തിയിട്ടും പങ്കാളികളെ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കാനുള്ള എല്ലാ കരുണയും നന്മയും അവിടുന്ന് ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അനുയോജ്യരായ പങ്കാളി ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ കരുണയുടെ ഉപവാസം സമർപ്പിക്കുന്നു. അവർക്ക് സന്തോഷിപ്പാൻ നല്ല തലമുറകളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും ഒക്കെ ഓർക്കുന്നു. ജോലി ചെയ്യുന്നവരെയും പ്രത്യേകം തിരുവോപാസം സമർപ്പിക്കുന്നു. പരിശുദ്ധ സഭയെ ഓർക്കുന്നു. നയിക്കുന്ന ബാബാ തിരുമേനിയെ, എല്ലാ തിരുമേനിമാരെയും, വൈദികരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ വിശ്വാസികളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. സഭയുടെ ആത്മിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും തിരുവോപാസം സമർപ്പിക്കുന്നു. അവിടെ സേവനം ചെയ്യുന്നവരെ അവിടുന്ന് പരിപാലിക്കണമേ. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രകൃതിക്ഷോഭം മൂലം വലയുന്ന നാടിനെ അവിടുന്ന് സംരക്ഷിക്കണമേ. പ്രത്യേകിച്ച് പാൻഡമിക് മൂലം വലയുന്ന എല്ലാ മനുഷ്യരെയും അവിടുന്ന് സഹായിക്കണമേ. അവർക്ക് സൗഖ്യവും ആരോഗ്യവും നൽകി ബലപ്പെടുത്തണമേ. ഈ പ്രാർത്ഥനാ കൂട്ടമേ വീണ്ടും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സംബന്ധിക്കുന്നവർക്കൊക്കെ എല്ലാ നന്മകളും ഇവിടുന്ന് ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ഞങ്ങളെ ആത്മീയമായി വളരുവാൻ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ ഇടുന്ന മുഖാന്തരമാക്കണമേ. അങ്ങയെ കൂടുതൽ അറിയുവാനും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അങ്ങയുടെ നല്ല സാക്ഷികളായി ഈ ജീവിതം അവസാനിപ്പിക്കാനും ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗപുരുഷമില ആശ്വാസം നൽകണമേ. പ്രത്യേകിച്ച് ഈ രാജ്യം മുഴുവൻ താങ്ക്സ് ഗിവിങ്ങിന്റെ സന്തോഷം അനുഭവിക്കുമ്പോൾ ദൈവമേ ഏറ്റവും വലിയ നന്ദി, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുടെ എല്ലാം നന്ദി അങ്ങയിലാകുവാനും നിറഞ്ഞ ഹൃദയത്തോട് അങ്ങയുടെ മുമ്പാകെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാനും ഞങ്ങളിടയാക്കി തീർക്കണമേ. പ്രത്യേകിച്ച് മൺമറഞ്ഞുപോയി ഞങ്ങൾക്ക് വഴികാട്ടികളായ എല്ലാ പിതാക്കന്മാരെയും മാതാപിതാക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ അവിടുന്ന് ഒരുക്കിയിരിച്ചിരിക്കുന്ന വാസത്തിൽ ഒരു ചെന്ന് ചേർന്ന് സന്തോഷത്തോട് ജീവിപ്പാൻ അവരെയൊക്കെ ഇടയാക്കി തീർക്കണമേ. പ്രത്യേകിച്ച് ഈ സഭയിലെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇവിടെ കടന്നു വരികയും ഇവിടെ ഈ മലങ്കര സഭ വളരുവാൻ യത്നിച്ച എല്ലാ പുണ്യപിതാക്കന്മാരെയും വൈദികരെയും വിശ്വാസി സമൂഹങ്ങളെ ഒക്കെ ഓർക്കുന്നു. ഒരുപാട് കഷ്ടതയുടെയും പ്രയാസങ്ങളുടെ മധ്യത്തിൽ ക്രൈസ്തവ സുവിശേഷം ഈ മണ്ണിൽ, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് വിശ്വാസം ഈ മണ്ണിൽ വളരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി യത്നിച്ചിട്ടുള്ള മൺമറഞ്ഞുപോയ എല്ലാ പിതാക്കന്മാരെയും അങ്ങയുടെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. അവരുടെ പ്രയത്നത്തിനനുസരിച്ച് അവർക്ക് നന്മയുടെ തലങ്ങളിൽ സ്വസ്ഥത നൽകണമേ. രണ്ടാമത്തെ വരവെങ്കിൽ ചേർന്ന് ഒരുമിച്ച് ഇതിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം എല്ലാവരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിന് എന്ന് വന്നാലും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും നമ്മുടെ പ്രിയപ്പെട്ടവരായ ഇതുവരെ അഞ്ചാരിമാരിക്കുന്ന എല്ലാവരുടെ മേലും നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടുകൂടിയും വ്യക്തികളോടുകൂടിയും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ കുടുംബങ്ങളോടുകൂടിയും പരിശുദ്ധ സഭയോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ.
ആമേൻ. അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിച്ച എല്ലാവരോടും വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ നല്ല ഒരു ചിന്ത പകർന്ന് നമ്മൾ അനുഗ്രഹിച്ച വന്നിയ ചെറിയാൻ കാമോലച്ചൻ, അതോടൊപ്പം തന്നെ നേർന്ന് നൽകുന്ന വന്നിയ മാമനച്ചൻ, പ്രിയപ്പെട്ട എല്ലാ വൈദികരും, പക്ഷേ ഇന്ന് പലർക്കും സംബന്ധിക്കാനായിട്ട് സാധിച്ചില്ല, ഐസക്കച്ചനും വി സി സച്ചനും വിജയച്ചനും ഒക്കെ, എങ്കിലും അവരുടെയൊക്കെ പ്രാർത്ഥന ഈ ശുശ്രൂഷയുടെ കൂടെയുണ്ട്. ദൂരാഞ്ചാരിയുമായി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇത് സംബന്ധിച്ച എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ ഓർക്കുന്നു സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച രമണി ആന്റി, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, വളരെ മനോഹരമായ ഗീതം ആലപിച്ച രൂപ, എല്ലാവരോടും നന്ദി സ്നേഹം അറിയിക്കുന്നു. എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള താങ്ക്സ് ഗിവിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നു. ദൈവം തമ്മിൽ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.